സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ബൈബിൾ സ്റ്റഡിയുടെ ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതവും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, റവലേഷൻ ചാപ്റ്റർ 2 from verse 12 to 17 വരെയുള്ള വാക്യങ്ങൾ നിന്നും, ജയാളികൾ ആരെന്നും മൂല്യനിർണയം നടത്തുന്നവൻ നൽകുന്ന പ്രതിഫലം എന്തെന്നും മൂല്യനിർണയം നടത്തുന്ന വ്യക്തി ആരെന്നും നമുക്ക് ചിന്തിക്കാം. ഇവാലുവേഷൻ ഓഫ് ഗോഡ്. നാം എവിടെ ജീവിച്ചു, എത്ര നാൾ ജീവിച്ചു എന്നതല്ല, പിന്നെയോ എങ്ങനെ ജീവിച്ചു എന്നതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. അതുപോലെ എന്തു പറഞ്ഞാലും എത്ര സമയം പറഞ്ഞാലും അതാരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. എന്തു പറയും, ഏത് ഭാഷയിൽ പറയും, അറിയാത്ത ഭാഷക്കാർ പാർക്കുന്ന ഇടമായാൽ പോലും എന്നുള്ള ഭയം വേണ്ട. പോകുക, എഴുന്നേൽക്കുക മുതലായ നിർദ്ദേശങ്ങൾ തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വാക്കുകൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. സുവിശേഷ പ്രവർത്തനവുമായി ഹിന്ദിക്കാർ പാർക്കുന്ന ഒരു മേഖലയിൽ ഒരു മലയാളി സഹോദരനെത്തി. മലയാളം മാത്രം അറിയുന്ന അയാൾ ഒരു മലയാളി അവിടെ ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെത്തി. അടുത്ത വിശുദ്ധ ദിവസം ആരാധന മുടക്കുവാൻ ഇഷ്ടമില്ലാതെ തലേ ദിവസം ഒരു സ്ഥലം ആരാധിപ്പാൻ കാട്ടിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. രാവിലെ അടുത്തുള്ള ബന്ധിക്കോസുകാരുടെ ആരാധനയ്ക്ക് പോകുവാൻ തൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു. പക്ഷേ ഹിന്ദിയിലാണ് ആരാധന എങ്കിലും ആരാധനയ്ക്ക് പോകുവാൻ സമ്മതിച്ചു. കാരണം അവിടെ ഇരുന്ന് സ്തോത്രവും ഹല്ലേലുയായും പറയാമല്ലോ എന്ന് മാത്രമാണ് കരുതിയത്. പരിശുദ്ധാത്മാവ് പോകുക എന്ന നിർദ്ദേശവും അദ്ദേഹത്തിന് നൽകി. പാട്ടും ആരാധനയും കഴിഞ്ഞു വചന ശുശ്രൂഷയ്ക്കായി അന്ന് അതിഥിയായി എത്തിയ ഈ മലയാളി യുവാവിനെ അവിടെ ക്ഷണിച്ചു. തനിക്ക് മലയാളം മാത്രമേ അറിയാവുള്ളൂവെന്നും താനൊരു മലയാളിയാണെന്നും ഹിന്ദി അറിയുകയില്ല എന്നും അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പക്ഷെ അവിടെ കൂടി വന്നവർ ആരും അത് ശ്രദ്ധിച്ചില്ല. ദൈവദാസൻ പ്രസംഗിക്കാൻ വിളിച്ച നിമിഷം മുതൽ അവിടെയുള്ളവരെല്ലാം കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മലയാളി യുവാവ് താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു എങ്കിലും പിന്നീട് എഴുന്നേറ്റു. കാരണം അത്രയ്ക്ക് ശക്തിയോടെയാണ് പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കുവാൻ ആജ്ഞാപിച്ചത്. ആ ആജ്ഞാപിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ അറിയാതെ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോയി. മുൻപിൽ പോയി നിന്ന് അദ്ദേഹം എന്ത് പറയുമെന്ന് ഓർത്ത് ഭയപ്പെട്ട് നിൽക്കാനൊന്നും ഇടവരുത്തിയില്ല പരിശുദ്ധാത്മാവ്. കാരണം അദ്ദേഹം വായ് തുറന്നപ്പോൾ തന്നെ അതിമനോഹരമായ ഹിന്ദിയിലുള്ള ഒരു അനുഗ്രഹ പ്രഭാഷണമാണ് അവിടെ നടന്നത്. ആരാധന കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കുറെ നോട്ടുകൾ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ആത്മാവ് നശിക്കാതെ ഇരിപ്പാൻ തന്നെ ദൈവമായി ഇവിടെ അയച്ചത്. തന്നിൽ കൂടെ ദൈവം തന്ന ദൂതിനുള്ള സമ്മാനമാണിത്. ഞാൻ മരിക്കണമെന്ന് തീരുമാനിച്ചാണ് ഇന്നിവിടെ എത്തിയത്. എന്നാൽ ദൈവം എന്നെ അതിനനുവദിച്ചില്ല. അതിനായി നന്ദി. എന്തിനാണ് ഹിന്ദി അറിയുന്നില്ല എന്ന് പറഞ്ഞതെന്ന് കണ്ണു തുടച്ച് നടന്നു നീങ്ങുന്ന അമ്മച്ചി അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു. പിന്നീട് പലരും ആ ചോദ്യം ആവർത്തിച്ചു. ചിലർ വന്ന് ആ പ്രസംഗമൊന്ന് എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. ഹിന്ദിയിൽ ഒരക്ഷരം പോലും എഴുതാൻ അറിയാത്ത താൻ ഹിന്ദി സംസാരിച്ചത് തൻ്റെ അറിവ് കൊണ്ടല്ല എന്ന് പറയുന്നതൊന്ന് കേൾക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു കർത്തൃ ദിവസം തന്നെ എഴുന്നേൽക്കുവാൻ അനുവദിച്ച് വായ് തുറക്കുവാൻ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് അവിടെ സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. ഭയന്ന് സുവിശേഷ വേലയ്ക്കായി വടക്കേ ഇന്ത്യയിൽ എത്തിയ അദ്ദേഹം അന്ന് ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ മടങ്ങിപ്പോകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. വേലയ്ക്കായി ദൈവമുമ്പാകെ തന്നെ തന്നെ വിശ്വാസത്തോടെ സമർപ്പിക്കുവാൻ ഒരവസരമായി അദ്ദേഹം അതിനെ സ്വീകരിച്ചു. മൂല്യനിർണയത്തിന്റെ മൂന്നാം ഘട്ടത്തിന് വിധേയമായത് പെർഗമോ സഭയാണ്. ഈ പട്ടണത്തെ സാത്താന്റെ സിംഹാസനം ഉള്ളടം എന്നെഴുതിയിരിക്കുന്നു. കൈസറുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുന്ന ക്ഷേത്രം, സർവ സൗഖ്യദായകനായി കരുതുന്ന അക്ലിപ്പിയാസിന്റെ ദേവാലയം, രക്ഷിതാവെന്ന് കരുതുന്ന സേയൂസിന്റെ ദേവാലയം ഇവയുള്ള സ്ഥലമാകയാലാവാം സാത്താന്റെ സിംഹാസനമുള്ള പ്രദേശം എന്ന് ചിത്രീകരിച്ചത്. കൂടാതെ ദൈവത്തിന്റെ വിശ്വസ്തരെ കൊല്ലുന്ന ഇടവുമാണ് ഈ പട്ടണമെന്ന് അന്തിപ്പാസ് എന്ന കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയെ കൊലപ്പെടുത്തിയതിൽ നിന്നും മനസ്സിലാക്കാം. അന്തിപ്പാസിനെ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു കാളയുടെ രൂപത്തിനുള്ളിലാക്കി ചുട്ടു പഴുപ്പിച്ചാണ് കൊന്നത്. യേശുവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുന്നവരെ തൻ്റെ തന്നെ സ്ഥാനപ്പേർ നൽകി മാനിക്കുവാൻ കർത്താവ് വിശ്വസ്തനാകയാലാണ് അന്തിപ്പാസിനെ തൻ്റെ വിശ്വസ്ത സാക്ഷി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിനായി എന്ത് ചെയ്യാനായാലും അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുക എന്ന് നാം കഴിഞ്ഞ മൂല്യനിർണയത്തിൻ്റെ കാര്യം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇപ്രകാരമുള്ള ഒരു ദേശത്ത് വസിക്കുന്നവരെ മൂല്യനിർണയം നടത്തുന്ന ഗുരു ഇരുവായ്ത്തലയുള്ള വാളോട് കൂടിയവനാണെന്ന് ഓർപ്പിക്കട്ടെ. റോമ ഗവൺമെന്റിന്റെ തെറ്റായ പഠിപ്പിക്കലുകൾ അതിജീവിപ്പാൻ ദൈവവചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ് ആവശ്യം. പ്രിയമുള്ളവരെ, ഇന്നും തെറ്റായ പഠിപ്പിക്കൽ വ്യാപൃതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനം കയ്യിലുണ്ടെങ്കിലും വചനത്തിലെ സത്യങ്ങളെ സത്യമായി തന്നെ ജനത്തിൻ്റെ അടുക്കൽ എത്തിക്കാതെ മറച്ചു വയ്ക്കുന്ന അനേകരിന്നുമുണ്ട്. ഈ ഏത് സാഹചര്യത്തിൽ നീ ജീവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിൻ്റെ നാമം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് ഈ നാമം മുറുകെ പിടിക്കുന്നതെന്ന് നമുക്കറിയാം. പെർഗമോ സഭയുടെ ചിന്ത, ക്രിസ്തുവിൻ്റെ നാമം മുറുകെ പിടിച്ച പെർഗമോ സഭയുടെ ചിന്ത, അവരെ ജയാളിയായി പ്രഖ്യാപിക്കാൻ ഗുരുവിന് അവസരം കൊടുത്തു. എല്ലാ നാമത്തിനും മേലായ നാമം, ശ്രേഷ്ഠനാമം, പകർന്ന തൈലം പോലെയുള്ള നാമം, ഇങ്ങനെ പല പേരുകൾ കർത്താവിനായി കൊടുത്തിട്ടുണ്ട്. ഈ നാമം മുറുകെ പിടിച്ചാൽ ജയാളിക്ക് ലഭിക്കുന്ന നന്മകൾ നമുക്ക് ലഭ്യമാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ വഴിമാറി യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിച്ചാലും കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കുവാൻ ധൈര്യം കാണിക്കുന്നവർക്കൊക്കെയും പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. ലൂക്കോസ് 24:47. കർത്താവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. ജീവനുള്ളതും ഉയർന്നതുമായ ഈ നാമം മുറുകെ പിടിച്ച് ജയാളികളാകുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. എന്നാൽ മൂല്യനിർണയത്തിൽ തോൽവി സംഭവിക്കത്തക്ക ചില കാര്യങ്ങൾ പെർഗമോ സഭയിലും കണ്ടെത്തുകയുണ്ടായി. വ്യക്തിപരമായ നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി അസന്മാർഗികതയിലേക്ക്, ലൗകികതയിലേക്കും ജനത്തെ നയിക്കുന്ന ബിലയാമ്യ ഉപദേശകരും നിക്കലോവ്യ ഉപദേശകരും അവിടെയുള്ളതാണ് തോൽവിയിലേക്ക് നയിക്കുവാൻ കാരണമായത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക്, സാമ്പത്തിക ലാഭത്തിനും വേണ്ടി എന്ത് ചെയ്താലും അത് തെറ്റല്ല എന്ന് പറയുക. ദൈവവചനം ഒരു വശത്ത് ഇരുന്നോട്ട്, നിങ്ങൾ തെറ്റായ വഴിയിൽ സഞ്ചരിച്ച ശേഷം ഒന്ന് കുമ്പസാരിച്ചാൽ നിന്റെ പാപം മാറും എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ വചനത്തിലെ ചട്ടങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് സത്യം സത്യമായി തന്നെ പഠിക്കുവാനും ആ പഠിക്കുന്നതനുസരിച്ച് ജീവിക്കുവാനുമാണ്. മടങ്ങി വരുവാൻ ദൈവം അവസരം തരുമെന്ന് വിചാരിച്ച് ഏത് വൃത്തികെട്ട പണിയും ചെയ്താൽ നീ തോറ്റവൻ തന്നെയാകും. പെർഗമോ സഭയിലും ചിലർ ഈ ഉപദേശങ്ങളിൽ വീണു. ദൈവത്തോട് പാപം ചെയ്തു. അവർക്ക് മാനസാന്തരപ്പെടുവാൻ കർത്താവ് സമയം നൽകും. പക്ഷേ സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നിശ്ചയമായും തൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ദൈവവചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാൾ, അത് സാത്താനോട് പോരാടുന്ന ആത്മാവിൻ്റെ വാളാണ്. എഫേസ്യർ 6:17 വചനം എന്ന ആത്മാവിൻ്റെ വാൾ, അപ്പോൾ വചനം ആത്മാവിൻ്റെ വാളാണെന്ന് കാണാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ ഇരുവായ്ത്തലയുള്ള വാള് ഉപയോഗിക്കുന്നത് എപ്രകാരമെന്നും അവൻ സകലവും കാണുന്നവനാകുന്നുവെന്നും ദൈവവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. മൂല്യനിർണയത്തിൽ ജയാളികളാകുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളാണ് ഇനിയും പ്രസ്തുത ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയാളികൾക്ക് മറഞ്ഞിരിക്കുന്ന മന്ന പ്രതിഫലമായി നൽകുന്നു. ദൈവവചനമാകുന്ന മന്നയിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു നമ്മുടെ അവകാശമാകട്ടെ. രണ്ടാമതായി, ജയാളികൾക്ക് നൽകുന്നത് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരുമാണ്. ന്യായവിധി നടത്തുന്ന ജഡ്ജി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കറുത്ത കല്ലിൽ പേരെഴുതി നൽകുകയും അവന് ശിക്ഷാവിധി ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാനെന്ന് കണ്ടെത്തുന്നവന് വെള്ളക്കല്ലിൽ ലഭിക്കുന്നവനല്ലാതെ ആർക്കും എഴുതുവാൻ കഴിയാത്ത പുതിയ പേര് ലഭിക്കുന്നു. നാം സഭയായി ഈ സമ്മാനങ്ങൾക്ക് യോഗ്യരും. ജയാളികളാകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഏത് സാഹചര്യത്തിലും വചനം നമ്മെ ശക്തരാക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കാനായി പ്രാർത്ഥിക്കാം. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്തവൻ ദൈവിക പരിജ്ഞാനം നൽകി നമ്മുടെ ഹൃദയത്തിലെ അന്ധതയെ മാറ്റുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ആ സന്തോഷം അനുഭവിപ്പാനായി, ഞങ്ങൾക്കേവർക്കും ആ സന്തോഷം അനുഭവിപ്പാനായി കർത്താവെ ഒരവസരം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ കഷ്ടതയിൽ കൂടി ഞങ്ങളെ കടത്തിവിട്ട് ഞങ്ങളെ ജയാളികളാക്കിയ സ്വർഗീയ പിതാവെ, ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടി പഠിപ്പിച്ച പാഠങ്ങൾക്ക് നന്ദി. ദുരുപദേശവുമായി കടന്നു വരുന്നവരെ കൈക്കൊള്ളാതെ യഹോവയുടെ നാമം മുറുകെ പിടിക്കുവാനും ജയാളികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, മറഞ്ഞിരിക്കുന്ന മന്ന അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. ഈ ലോകത്തിലെ പ്രതികൂല ഞങ്ങളെ വേട്ടയാടുമ്പോൾ ഇരുവായ്ത്തലയുള്ള വാളോടുകൂടിയ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വാളാകുന്ന ദൈവവചനം ഉപയോഗിച്ച് ശത്രുവിനെ തോൽപ്പിപ്പാൻ ഞങ്ങൾക്ക് ബലം തരണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ വചനം പഠിപ്പിക്കണമേ. ഹിന്ദി അറിയാമയ്യാത്ത നാട്ടിൽ ഹിന്ദിയിൽ വചനം സംസാരിപ്പാൻ ആ ദൈവദാസൻ്റെ വായ ഒരുക്കിയ കർത്താവെ, അദ്ദേഹത്തെ പഠിപ്പിച്ച കർത്താവെ, വചനത്തിലെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു പ്രത്യേക ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ ഇവർക്ക് ചുറ്റുമങ്ങയുടെ കാവലും കരുതലും ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.